അടച്ചുറപ്പുണ്ടെന്ന് പറയപ്പെടുന്ന എന്റെ വീട്ടിൽ പരിചിതരുടെ ഇടയിൽ ഉള്ളതിനേക്കാൾ ധൈര്യത്തോടെ ഏതോ ക്യാമ്പിലെ താൽക്കാലിക ടെന്റിൽ അപരിചിതരുടെ ഇടയിൽ ഞാൻ കിടന്നുറങ്ങി. ഹവീന റബേക്ക എന്ന പെൺകുട്ടി ഇത് പറയുമ്പോൾ സ്വന്തം വീടിന്റെ ഉള്ളിൽ പോലും ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന ശാരീരിക, മാനസിക, ലൈംഗിക അതിക്രമങ്ങളെ തന്നെയാണ് അവരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒക്ടോബർ 11 ഇന്റർനാഷണൽ ഗേൾസ് ചൈൽഡ് ഡേ ആണ്. പെൺകുട്ടികൾ നേരിടുന്ന അനേകം പ്രശ്നങ്ങൾ ലോകം ചർച്ച ചെയ്യുന്ന ദിവസം. കേരളത്തിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച് പ്രതിസന്ധികൾക്കിടയിൽ വളർന്ന് പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഹവീന റബേക്ക എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം സ്ത്രീകൾക്ക് യാത്ര ചെയ്യുന്നതിനായി ധൈര്യവും പ്രചോദനവും നൽകുന്ന ഹെർ ഹോളിഡേയ്സ് എന്ന ട്രാവൽ കൂട്ടായ്മയും ഹവീന നടത്തിവരുന്നു. നമുക്ക് ഹവീനയോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഹവീന.
താങ്ക് യു ആൽബർട്ട്.
ഹവീന, ഞാൻ ഈ ഇതില് ഹവീന റബേക്ക എന്ന് പറയുന്ന ഒരാളെ ഞാൻ, എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടിട്ട് വളരെ കുറച്ചു കാലമായിട്ട്. എനിക്ക് അതിനു മുമ്പ് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയില്ല. വളരെ അദൃശ്യമായിട്ടാണ് ഹവീനയുടെ ഒരു ഇൻസ്റ്റാഗ്രാം ലൈവ് എന്റെ വൈഫ് കാണുകയും ഇങ്ങനെ ഒരു സ്റ്റോറി പറയുകയും ചെയ്തു.
അപ്പൊ
അതില് ഹവീന പറഞ്ഞ ഒരു കാര്യം, ഹവീന തുടങ്ങിയ ഒരു സ്ഥാപനം, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയും സ്ത്രീകൾ കൂട്ടമായിട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. പക്ഷെ ഇതിലേക്ക് വരാനുള്ള ആദ്യത്തെ കാരണം എന്താണ്?
ആക്ച്വലി ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 ഒക്ടോബറിലാണ്. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരുപാട് അങ്ങനെ ഒരു ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇതൊന്നും അല്ല. ഞാനൊരു ട്രാവൽ കമ്പനീസ് തുടങ്ങണമെന്ന് ഒത്തിരി പേർക്ക് അങ്ങനെ ഡ്രീം വെച്ചിട്ട് തുടങ്ങാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യണം, ട്രാവൽ ചെയ്തു, ചെയ്തപ്പം ഇനിയും ട്രാവൽ ചെയ്യണം തോന്നി. അപ്പൊ അതിന് അങ്ങനെ ഒരു ഒരു സൊല്യൂഷനിലേക്ക് എത്തിയിട്ടാണ് ഞാൻ ഈ ഹോളിഡേയ്സ് എന്നുള്ള ഐഡിയയിലേക്ക്, ഞാൻ കുറെ ആൾക്കാരുടെ അഡ്വൈസ് എടുത്തിട്ടാണ് ഈ ഹോളിഡേയ്സിലേക്ക് എത്തുന്നത്. അപ്പം ആക്ച്വലി
ആദ്യത്തെ യാത്ര എവിടെയായിരുന്നു?
മൂന്നാറിലെ ക്ലൗഡ് ഫാം എന്ന് പറയും, ഒരു ട്രക്കിംഗ് ക്യാമ്പിംഗ് സൈറ്റ് ആണ്. അവിടേക്കാണ് ആദ്യമായിട്ട് ഇത് പോയത്. ഞാൻ ആദ്യം സോളോ പോയതും ഞാൻ അങ്ങോട്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ പറഞ്ഞ ഇതിലേക്ക് എത്തുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ സ്റ്റോറിയാണ്. ഒരു ഇപ്പം ഓൾമോസ്റ്റ് എനിക്ക് 30 വയസ്സായി. അപ്പൊ ഒരു 10-28 വർഷത്തെ കഥ. അത് ഞാൻ ചുരുക്കി പറയാം, ലോങ് സ്റ്റോറിയാണ്. പ്രേക്ഷകർക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യാം. ജീവിതത്തിൽ ഉണ്ടാവും എല്ലാം അവസാനിച്ചു, ഇനി ഒന്നും മുന്നോട്ടില്ല എന്ന് തോന്നുന്ന ഒരു ഒരു മൊമെന്റ് അല്ലേ? അപ്പം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ കച്ചിത്തുരുമ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഹോളിഡേയ്സ് ഓക്കെ. സോ ആ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഫാമിലി തന്നെയാണ് എന്റെ റീസൺ. പോസിറ്റീവ് വേയിലല്ല, നെഗറ്റീവ് വേയിലുള്ള നമ്മളെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് ഈ ഒരു യാത്രയിലേക്കും എല്ലാം. ഈ ഫാമിലിനെ കുറിച്ച് എല്ലാരും സംസാരിക്കുമ്പോൾ പറയും ഹോം ഇസ് വെയർ ഹാർട്ട് ഇസ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഹാർട്ട് എന്താ പറയാ, ഹാർട്ട് വാസ് നോട്ട് വെയർ ഹോം ഇസ്. അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വെറുക്കപ്പെട്ട ഇടമായിരുന്നു തന്നെ വേണം പറയാം. വീട് എന്ന് പറയുന്ന ഒരു രണ്ടക്ഷരത്തെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. കഴിവതും ഞാൻ പഠിക്കുന്ന കാലത്തായ പോലും എങ്ങനെ വീട്ടിൽ പോവാതിരിക്കാം എന്നുള്ള റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ചെയ്യാൻ കാരണം, ഞാൻ സാധാരണ ഒരു പെൺകുട്ടിയും ഒരിടത്തൊന്നും അനുഭവിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അനുഭവിക്കുന്നുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് സെക്ഷൽ അബ്യൂസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഹോം അറസ്റ്റ്, അതാ ഫിനാൻഷ്യൽ ടോർച്ചർ, പ്രോപ്പർട്ടി പോലീസ് സ്റ്റേഷൻ കേസ്. ഈ കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഒരു മനസമാധാനം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഫാമിലിയാണ് അൺഫോർച്ചുനേറ്റ്ലി എനിക്കുള്ളത്. ഏറ്റവും കഷ്ടം ഈ ലൈഫിൽ നമ്മൾ ചെറുപ്പം മുതലേ ഞാൻ അനുഭവിക്കുന്നതും അതിന് മുന്നേ തന്നെ അമ്മ അനുഭവിക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് അറിയാമെങ്കിൽ പോലും അമ്മ പോലും ഒരിക്കൽ പോലും ഒരു വാക്ക് പോലും അമ്മയുടെ ബന്ധുക്കളോടോ ആരോടോ ഒന്നും പറയുകയോ എന്നെ അവിടുന്ന് രക്ഷിക്കാൻ നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെയെല്ലാം നമ്മളെ വളർത്തുന്നത്. സഹിക്കണം, ക്ഷമിക്കണം, എല്ലാം നമ്മള് പറയതില്ലേ സഹന പുത്രി കണ്ണീർ പുത്രി സീരിയലിലൊക്കെ കാണുന്ന അതുപോലത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു അമ്മ. എല്ലാം സഹിക്കുക, ക്ഷമിക്കുക, പിന്നെ എന്തെങ്കിലും എനിക്കൊരു അവസ്ഥ വന്നാൽ പോലും അമ്മ പറയും പ്രാർത്ഥിച്ചാൽ മതി എല്ലാം മാറും. അമ്മ അത് ഏറ്റവും എനിക്ക് സഹിക്കാൻ പറ്റാതെ പോയത് അപ്പനും ആങ്ങളെയും എന്നോട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ പോലും അമ്മ എന്നോട് പറഞ്ഞത് പ്രാർത്ഥിക്കാനാ എല്ലാം മാറും എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും മാറിയില്ല, ഒരു ദൈവം വന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ രക്ഷ തേടി ഇറങ്ങിയത് ഞാൻ തന്നെയായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എടുത്തത് വീട്ടിൽ മാറി നിൽക്കുക, ഇവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ് ഞാൻ ആദ്യം എടുത്തത്. ഞാൻ സ്കൂൾ കഴിഞ്ഞപ്പോ കംപ്ലീറ്റ്ലി ഞാൻ ഹോസ്റ്റൽസിലേക്ക് മാറി. എങ്ങനെയെങ്കിലും പഠിച്ചിട്ടൊരു ജോലി വാങ്ങണം, സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം, അമ്മയും കൊണ്ട് എവിടെയെങ്കിലും പോകണം, ഒറ്റയ്ക്ക് നിൽക്കണം, ആരെ ആശ്രയം, ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ഒരു ചിന്ത മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. പ്ലസ് ടു വരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു ബ്രില്യൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലായിരുന്നു. പക്ഷെ ഈ ഹോസ്റ്റൽ ജീവിതം തുടങ്ങി സ്വന്തമായിട്ട് അത് തന്നെ കോളേജാണ് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത്, വിമൻസ് കോളേജ് ആയിരുന്നു. അപ്പൊ അങ്ങനെ അവിടുന്ന് കിട്ടിയ ആ ഒരു എനർജി വെച്ചിട്ട് ഞാൻ വീണ്ടും നന്നായി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ പോയത്. അങ്ങനെ ജോലി കിട്ടിയ സമയത്ത് വീട്ടില് വീണ്ടും എല്ലാ എനിക്ക് ഹോളിഡേയ്സ് ഭയങ്കര പേടിയായിരുന്നു ആ സമയത്ത്. ഇപ്പൊ ഹോളിഡേയ്സ് ഭയങ്കര ഹാപ്പി ഇതാണെങ്കിൽ പോലും പണ്ടൊക്കെ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകണം, വീട്ടിൽ പോകണം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഈ ജോലി കിട്ടിയ സമയത്താണ് അങ്ങനൊരു ദിവസം വീട്ടിലെ ഗ്രാൻഡ് മദർ ആ തുടങ്ങി വലിയൊരു വഴക്ക്, എന്തോ അമ്മ ഇട്ട് ചാടിക്കുക, ഭയങ്കര ഫയറും ചെയ്തോണ്ടിരിക്കാണ്. ഇത് കേട്ടിട്ട് അമ്മയും സഹിക്കാൻ വയ്യാതെ ആദ്യമായിട്ട് അമ്മയും കുറച്ചൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, എന്നോട് അങ്ങനെ ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ലാസ്റ്റ് അമ്മയ്ക്ക് സൈഡ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് അമ്മയുടെ ഈ വർഷങ്ങൾ മൊത്തം അമ്മ സഹിച്ച കാര്യങ്ങളും ഞാൻ സഹിച്ച കാര്യങ്ങളും പറയണമെന്ന് വിചാരിച്ചില്ല. ഇവരൊട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല, ഗ്രാൻഡ് പേരൻസ് എന്ന നിലയ്ക്ക് അവരൊരിക്കലും അങ്ങനെ ലിസണിങ് പീപ്പിൾ ആയിരുന്നില്ല. സ്റ്റിൽ അപ്പൊ നിവൃത്തിയില്ലാതെ വന്നുകൊണ്ട് ഞാൻ അമ്മയുടെ സൈഡ്, അമ്മയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി സംസാരിച്ചു. അങ്ങനെ ഇത് കേട്ട ഉടനെ, അതായത് ഈ പണ്ട് മുതലെയുള്ള അബ്യൂസസും കേസസും പിന്നെ ഫാദറിന് കുറെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അങ്ങനെ ഒരുപാട് കണ്ട കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് ഗ്രാൻഡ് പേരൻസ് ഞങ്ങളോട് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ, അവരുടെ മക്കളെ കുറിച്ച് അനാവശ്യം പറയുന്ന ആൾക്കാരായിട്ടാണ് എന്നെയും അമ്മയും കൂട്ടിയത്. ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങിക്കോളാ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്കും ഇവരുടെ തന്നെ ഈ വാശി കുറെ കിട്ടിയോണ്ടായിരിക്കാം ഞാൻ, പക്ഷെ ഞാൻ നിന്നില്ല. എനിക്ക് ഈ സെൽഫ് റെസ്പെക്ട്, വാശിന്നോ അഹങ്കാരമെന്നോ എന്നെ വിളിക്കാമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് സ്വാഭിമാനം എന്നൊരു സാധനം ഇല്ലേ, അത് മനസ്സിൽ വന്നിട്ടാണ് ഞാൻ പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി. കൂട്ടത്തിൽ അമ്മയും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ അമ്മ വന്നില്ല. അപ്പം അത് അന്നാണ് ആദ്യമായിട്ട് എന്നെ ഇറക്കി വിടുന്നതും അതിനുശേഷം എനിക്ക് ജീവിതത്തിൽ ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് തോന്നുന്നത്. അമ്മ വന്നിരുന്ന എനിക്ക് അത്ര പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു, പക്ഷെ ഇതങ്ങ് ഡിപ്രഷൻ, എനിക്ക് ഡിപ്രഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഡിപ്രഷൻ സ്റ്റേറ്റ് തുടങ്ങി, പക്ഷെ അത് ഡിപ്രഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ ബോഡി റിയാക്ട് ചെയ്തത് തലവേദന, തലകറക്കം, ഈ ലോ ബി പി, ലോ ഷുഗർ, അങ്ങനെ കുറെ സിംറ്റംസ് ആണ് എന്റെ ബോഡി കാണിച്ചത്. പിന്നെ എനിക്ക് ഞാൻ പൊതുവെ ഇങ്ങനെ പുറമെ ഈ ബട്ടർഫ്ലൈ പോലെ പറന്നു നടക്കുന്ന ആ ഒരു ടൈപ്പായിരുന്നു, അതായത് ആരോടും ഞാൻ അങ്ങനെ കാണിക്കത്തില്ല. അങ്ങനെയാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന വേറൊരു രീതി, നമ്മൾ നമ്മുടെ വിഷമങ്ങൾ ആരോടും പറയരുത്, ആരോടും അറിയിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ അത് ആ കാലത്ത് വലിയ സംഭവമായിട്ടാണ് വിചാരിച്ചത്, ഞാൻ ആരെയും ഒന്നും അറിയിക്കുന്നില്ല, എനിക്കിൻ്റെതായ എന്നെ എല്ലാവരും പോസിറ്റീവായിട്ട് കാണുന്നു. അങ്ങനെ മാത്രം കണ്ടു, പക്ഷെ ഞാൻ ഉള്ളിൽ മരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഈ അസുഖങ്ങൾക്ക് പോയി മരുന്നെടുത്ത് മരുന്നെടുത്ത് ഒരു 3-4 കൊല്ലം ഞാൻ ഈ സൈനസിനും എല്ലാം മരുന്നെടുത്ത് ഞാനങ്ങ് ക്ഷീണിച്ചില്ലാണ്ടായി. എന്നിട്ട് എൻ്റെ ഓഫീസിലുള്ള സാറ് പറഞ്ഞിട്ട് ഞാൻ ഈ ഡോക്ടറെ ചേഞ്ച് ചെയ്ത് വേറൊരു ഡോക്ടറാക്കാൻ വേണ്ടി ആസ്റ്റർ മെഡിസിറ്റിയിൽ എറണാകുളത്ത് തന്നെ പോയിട്ട് അവിടുത്തെ ഒരു സൈനസിൻ്റെ ഡോക്ടർ പോയി കണ്ടപ്പോൾ പുള്ളിയാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട്, നിനക്ക് തലവേദന തന്നെയാണ്, നിനക്ക് വേറെ വല്ല പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ തുറന്നു പറയാ എന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ എന്നോട് ചോദിക്കുന്ന അവിടെ നിന്നായിരുന്നു. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പുള്ളിയോട് പറഞ്ഞു, പുള്ളി ഇത് മൊത്തം കേട്ടിട്ട് നേരെ എന്നെ ഡയറക്റ്റ്ലി അവിടുത്തെ സൈക്കോളജിസ്റ്റിനെ കണക്ട് ചെയ്തു. പുള്ളിക്കാരിയുടെ അടുത്ത് നേരെ പോക്കോ, ഡോക്ടർ സന്ധ്യ, പുള്ളിക്കാരിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എൻ്റെ അമ്മ പോലും ചെയ്യാതെ ഒരു അടുപ്പോ എന്തൊക്കെയോ കാണിച്ചൊരു ഒരു ഒരു പരിചയമില്ലാത്ത ഒരാള് പുള്ളിക്കാരുടെ പ്രൊഫഷനാണ് ശരിയാണ്, പക്ഷെ ഇഷ്യൂസ് ലൈക്ക് എ സിസ്റ്റർ ടു മീ. എന്റെ ഒരു എന്താ പറയാ എന്റെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിച്ചു ഒരു ഹഗ് വേണോന്ന് ചോദിച്ചു. എന്നോട് അമ്മ ചോദിച്ചിട്ടില്ല, എന്നോട് എന്റെ ലൈഫിൽ ആരും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എനിക്കൊന്ന് കരയാനോ അല്ലെങ്കിൽ എനിക്കൊന്ന് തുറന്നു പറയാനോ ഒന്നും എനിക്കൊരു ഒരു അവസരം തന്നിട്ടില്ല. പക്ഷെ പുള്ളിക്കാരെ എൻ്റെ അടുത്ത് എല്ലാം കേട്ടു, കേട്ടിട്ട് എനിക്ക് സൊല്യൂഷൻസ് പറഞ്ഞു തന്നു. അതായിരുന്നു എനിക്ക് ലൈഫിൽ വേണ്ടത് ഏറ്റവും കൂടുതൽ. എൻ്റെ അടുത്ത് എല്ലാവരും പ്രാർത്ഥിക്കാൻ, നമുക്കൊരു ആളുകൾക്ക് ശരിക്കും പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഒരു ഹോപ്പും ഇല്ലാത്തവനും ഹോപ്പ് വിചാരിച്ചോണ്ടിരിക്കാൻ എന്തോ ഒരു ഒരു കൺസെപ്റ്റ് അത്രേ ഉള്ളൂ. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മ ശരിക്കും വർക്ക് ചെയ്യുന്നത് നമ്മുടെ തന്നെ പ്രവൃത്തികളാണ്. അത് നമ്മൾ പോസിറ്റീവ് ആയിട്ടിരുന്നാൽ പോസിറ്റീവ് എന്തൊക്കെയോ വരും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ പോസിറ്റീവ് ആയിരുന്നാൽ നമ്മുടെ ലൈഫ് പോസിറ്റീവ് ആയിരിക്കും. അല്ലെ, നമുക്ക് ചുറ്റുമുള്ളവർ പണി തന്നോണ്ടേ ഇരുന്നെങ്കിൽ എന്റെ ലൈഫിൽ എനിക്കത് അറിയാവുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും പണി കിട്ടിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. അത് പക്ഷെ ദൈവാനുഗ്രഹമാണെന്നാണ്. ഞാനിപ്പോ ഞാൻ ബിലീവർ അല്ല, ഞാനത് ഒഫൻസീവ് ആയിട്ട് ആൾക്കാർ ഒത്തിരി പേര് ബിലീവേഴ്സ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് എന്റെ ഒരു ലൈഫ് കൊണ്ട് ഞാൻ അങ്ങനെ ആക്കി ഇതായി പോയതാണ്. മീൻസ് അങ്ങനെ എന്താ പറയാ, ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യനിലാണ്. ഈ തത്വമസി എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. ഞാൻ നല്ലതാണെങ്കിൽ എനിക്കും നല്ലതാണ്, എന്റെ ചുറ്റുമുള്ളവർക്കും നല്ലതാണ്. ഞാൻ ചീത്തയാണെങ്കിൽ എനിക്കും ചീത്തയാണ്, എന്റെ ചുറ്റുമുള്ളവർക്കും ചീത്തയാണ്. അതാണ് ഞാൻ തന്നെ ദൈവം, ഞാൻ തന്നെ പിശാച് എന്നാണ് ഞാനിപ്പോ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരും.
ഇതിലൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും ഇപ്പൊ 24 വർഷം ഹവിന ആ വീട്ടിലായിരുന്നു നിന്നത്. 24-ാമത്തെ വയസ്സിലാണ് അവിടുന്ന് വീട് വേണ്ട എന്ന് ഹോസ്റ്റലിലുണ്ടായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് പഠിത്തം എങ്ങനെ കൊണ്ടുപോയി?
പഠിത്തം ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, അതായത് സ്കൂളിംഗ് ആണെങ്കിൽ പോലും സ്കൂള് ചെറിയ പ്രായത്തിൽ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു 4th സ്റ്റാൻഡേർഡിലാണ് ഫസ്റ്റ് അബ്യൂസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്, ബ്രദറിന്റെ സൈഡിൽ നിന്നും പിന്നെ ഫാദറിന്റെ സൈഡിൽ നിന്നും അല്ല. അതിനുശേഷം ഞങ്ങള് ഇതുപോലെ തന്നെ ഞങ്ങള് കീരിയും പാമ്പുമായിരുന്നു ബ്രദറും എല്ലാം ആയിട്ടും. അപ്പൊ എന്നെ ഒരു 7th ആയപ്പോഴത്തേക്ക് വഴക്കിന്റെ വീക്കിലെത്തിയിട്ട് എന്നെ സ്കൂള് മാറ്റി, പപ്പയുടെ കട കാഞ്ഞിരപ്പള്ളിലാണ്, അപ്പൊ എന്നെ അവിടുത്തെ ഒരു സ്കൂളിലേക്ക് മാറ്റി. അപ്പൊ ആ സമയത്തൊക്കെ പഠിപ്പിക്കലും ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, ഫാദർ തന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീട്ടിലൊരു ഇഷ്യൂ ഉണ്ടായിട്ട് എന്നെ വീട്ടിൽ കൂട്ടിയിട്ടു. ഞാൻ ഇനി പുറം ലോകം കാണില്ല എന്ന് തന്നെ ഞാൻ കൂട്ടിയത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഞാൻ അത് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അത്രയ്ക്ക് എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ പുറത്താ. എന്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നപ്പം അപ്പനായിട്ട് ഞാൻ താഴെ ഇരിക്കുമ്പോൾ കണ്ട അവന്മാരെ വിളിച്ച് ഞാൻ വീട്ടിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അപ്പൻ ശരിക്കും പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് വല്ലാത്ത അപ്പൻ പറഞ്ഞില്ല, അപ്പന് വേറെ മാരിറ്റൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ബാക്കിയുള്ളവരെയും കണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് എന്നെ ഇല്ലാത്ത കഥകൾ എന്നെ കുറിച്ച് തന്നെ എന്നും പറയുന്നതൊക്കെ വീട്ടുകാർ തന്നെ. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പ്ലസ് ടു കഴിഞ്ഞിട്ട് പൂട്ടിയിട്ടു. പൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊന്നൊരു 3 മാസം കഴിഞ്ഞിട്ട് എന്തോ ആണ് ഈ അഡ്മിഷൻ എടുക്കുന്ന സമയമൊക്കെ ക്ലോസ് ആയി തുടങ്ങിയ സമയത്ത് വീട്ടിൽ നിന്ന് പള്ളി പോവാന്ന് കള്ളം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ഒരു അമ്മയുടെ കൂട്ടുകാരി ഒരു ആൻറ്റി വഴി പുള്ളിക്കാരിയുടെ മോളുടെ കോളേജിൽ പോയിട്ട് BBAക്ക് പേപ്പർ ശരിയാക്കി വന്നു. അത് പേപ്പർ ഞാൻ അവിടെ പിന്നെ എന്താ പറയാ ഈ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു വേണ്ട വേണ്ട വീട്ടിൽ പോയിട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പേപ്പർ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ അമ്മ നമ്മുടെ വീട്ടിൽ തന്നെ അനുഗ്രഹത്തിന് പോണോന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ അമ്മ അത് കേട്ടില്ല. അമ്മ ആ സമയത്ത് ഈ ടിപ്പിക്കൽ ഭാര്യ മരുമകൾ കടമ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നുകൊണ്ട് ബ്രദർ ഇത് കണ്ടേ ഉണ്ടോ, ഒരൊറ്റ കീറായിരുന്നു. ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് അന്ന് ബ്രദർ ശരിക്കും പറഞ്ഞു ഞാൻ 10th ഒക്കെ ഫെയിൽ ചെയ്തിട്ട് പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് പോയി, അതും ഡ്രോപ്പ് ചെയ്ത് വന്നു. എന്നിട്ട് ഇതുപോലെ BCOMന് ജോയിൻ ചെയ്തായിരുന്നു അവിടെ നാട്ടിൽ തന്നെയുള്ള ഒരു കോളേജിൽ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നീ ട്യൂട്ടോറിയൽ കോളേജിൽ പോയാലും വേണ്ടില്ല, BCOM അല്ലാതെ വേറൊന്നും പഠിക്കില്ല. എല്ലാവർക്കും ഒരു ഈഗോയോ എന്തൊക്കെയോ ആയിരുന്നു എന്റെ വീട്ടിലുള്ളവർക്ക്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ വീട്ടിൽ അങ്ങനെ പറയാണ്ടാണ് ഇതുപോലെ തന്നെ ഈ ആന്റിയുടെ തന്നെ അമ്മയുടെ ഫ്രണ്ടിന്റെ ഹെൽപ്പ് തന്നെ കിട്ടിയിട്ട് പുള്ളിക്കാരിയുടെ അവർക്ക് 2 പെൺമക്കളും ഒരു മോനുമാണ്. 2nd മോള് പഠിപ്പിക്കുന്ന കോളേജാണ് ഞാൻ പഠിച്ച കോളേജ്. അവിടെയാണ് എന്നിട്ട് ലാസ്റ്റ് ഈ പറഞ്ഞ BCOMന് എന്തോ ഈ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞു കഴിയുമ്പം ചിലപ്പം ചിലര് പോയ സ്ലോട്ടൊക്കെ വരുമല്ലോ, അങ്ങനെ ഒരു സീറ്റ് എനിക്ക് ശരിയാക്കി തന്നു. അന്നാണ് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ പിന്നെ വീട്ടിലേക്ക് ഇല്ലാന്ന് ഉറപ്പിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പോയത് അന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത വെക്കേഷൻസിനും ഒക്കെ ഞാൻ NSS ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ ഓണം വെക്കേഷനും ഒക്കെ ഞാൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ വീട്ടിൽ പോവാറേയില്ലായിരുന്നു. അത് കഴിഞ്ഞ് എന്നോ ഒരിക്കൽ അമ്മ ഇങ്ങനെ വന്ന് നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുക ചെയ്ത്. അങ്ങനെയാണ് ഡിഗ്രി അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്താ അത് ഡിഗ്രി കഴിയാറായപ്പോഴാണ് ഒരുപാട് കല്യാണാലോചന ഒക്കെ തുടങ്ങി വീട്ടിൽ നിന്ന്. അത് പക്ഷെ ഞാനായിട്ട് തന്നെ ഒന്നും ചെയ്യാണ്ട് അത് മാറിപ്പോയി. കാരണം അപ്പന്റെ പേരിലൊരു കുത്ത് കേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൻ ഈ യാക്കോബ ഓർത്തഡോക്സ് വഴക്ക് കേട്ടിട്ടുണ്ടാവും, നമ്മള് യാക്കോബയാണ്. അപ്പൊ അങ്ങനെ അതിനകത്ത് ഈ പള്ളി വഴക്കിനൊക്കെ കയറി മുന്നേ നിന്നിട്ട് ആരാണ്ട് കുത്തു പോയതാണ്ട് കേസോ ഒക്കെ ഉണ്ട് അപ്പന്റെ പേരിൽ. അത് പറഞ്ഞിട്ട് ഈ വന്ന കല്യാണാലോചന മുടങ്ങിപ്പോയി. ഈ രോഗി ചിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ പിന്നെ എനിക്ക് കുറെ നാളത്തേക്ക് ഇവര് ഒന്നും പ്രഷറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നേരെ ഞാൻ എന്നെ പഠിക്കാനുള്ള കാര്യം ഞാൻ നെയ്ബറിന്റെ ഹെൽപ്പ് വെച്ചിട്ടാണ് ഞാൻ MBA എന്നുള്ള കാര്യം വീട്ടില് പ്രസന്റ് ചെയ്തു. പുള്ളി ഹെൽപ്പ് ചെയ്തിട്ട് ഒരു നെയ്ബർ ഈ പറഞ്ഞ എന്റെ ബ്രദറിനെ അന്ന് കോളേജിൽ പഠിപ്പിക്കുന്ന സാറും കൂടെയായിരുന്നു. പുള്ളിയെ എറണാകുളം ടോക്കച്ച് MBA മാർക്കറ്റിംഗ് HR കൂടെ എടുത്തത്. എന്നിട്ട് അത് ഈ നാട്ടിൽ ഇടപെട്ടുകൊണ്ട് ഫാദർ തന്നെയാണ് അഡ്മിഷൻ എടുത്തു തന്നത്. പിന്നെ അന്ന് പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈഫിൽ വേറൊരു മോഡ് സ്വിച്ച് ചെയ്ത പോലെയായിരുന്നു. അതായത് ഞാൻ അഭിനയിക്കാൻ തുടങ്ങി കുറച്ച്. അതായത് അപ്പന്റെ മുന്നിൽ സോപ്പിട്ട് നിന്നാൽ മാത്രമേ എനിക്ക് പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. എന്റെ എയിം അത് മാത്രമായിരുന്നു. എനിക്ക് എങ്ങനെയും ഒരു തടസ്സവും മുടക്കവും ഇല്ലാതെ എനിക്ക് MBA കംപ്ലീറ്റ് ചെയ്യണം, ഒരു ജോലിക്ക് കയറണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളൊന്ന്, അതായത് വീട്ടിൽ ഒരുപാട് വഴക്കുകൾ അതിന് ശേഷവും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒന്നിന് ഞാൻ അങ്ങനെ ലിമിറ്റ് വിട്ട് ഞാൻ റിയാക്ട് ചെയ്യാണ്ട് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത്, എനിക്ക് ഇഷ്ടമില്ലാതെ തന്നെ ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചു. കാരണം ഞാൻ എന്തെങ്കിലും ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ പഠിത്തത്തിനെ അത് ബാധിക്കും. പിന്നെ എനിക്കത് അമ്മയും കൊണ്ട് എവിടെയെങ്കിലും പോകാനോ ഒന്നും സാധിക്കത്തില്ല. പഠിത്തം മുടങ്ങി പോകും, അവരെവിടെയെങ്കിലും കെട്ടിച്ചു വിടും. അതുകൊണ്ട് മാത്രം ഞാൻ പിടിച്ചു നിന്ന് ഒരു വിധത്തിൽ MBA ചെയ്തു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞത് MBA. അത് കഴിഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജോലി കിട്ടിക്കഴിഞ്ഞ് ഉള്ള ബാക്കി ഇഷ്യൂസ് എല്ലാം പറഞ്ഞ്. അത് കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞ സമയത്ത് ഞാൻ ഡിപ്രഷന്റെ കേസൊക്കെ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഞാനിവിടെ അടുത്തൊരു ഓർഫനേജിൽ പഠിപ്പിക്കാൻ കയറി. ശരിക്കും പറഞ്ഞാൽ അതൊരു പുതിയ ഹോപ്പ് പോലെയായിരുന്നു. എനിക്ക് വീക്കെൻഡ് എങ്ങും പോകാനില്ലായിരുന്നു ആ സമയത്ത്. അതായിരുന്നു എന്റെ പ്രധാന പ്രശ്നം. എല്ലാവരും റൂംമേറ്റ്സ് ഒക്കെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് പോകാനൊരു സ്ഥലമില്ല. അപ്പം ഞാനിങ്ങനെ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഈ പഠിപ്പിക്കാൻ കയറിയ തുടങ്ങിയ പിന്നെ വീക്ക്ലി എനിക്ക് ഈ ഒരു 2.5 hours 2.5 മണിക്കൂറാണ് ക്ലാസ് ഉള്ളത് കുട്ടികൾക്ക്. അപ്പം അത് ആയിരുന്നു എൻ്റെ ആകെയുള്ള ലക്ഷ്യം. ആ കുട്ടികളുടെ ചിരിയും അവരുമായിട്ടുള്ള സംസാരവും പിന്നെ അവരെ രണ്ട് വാക്ക് കൂട്ടി വായിക്കാൻ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെ അതായിരുന്നു പിന്നെ എന്റെ ഇത്. എന്നാലും പക്ഷെ സ്റ്റിൽ എന്റെ 2.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്കിലി ബാക്കി സമയം പിന്നെയും ബാക്കി എടുക്കാണ്, എന്ത് ചെയ്യണം അറിയാൻ മേലായിരുന്നു. അത് കഴിഞ്ഞപ്പോ നമ്മുടെ അടുത്ത ദുരന്തം 2018 അപ്പൊ അടുത്ത ദുരന്തം പിന്നെയും വന്നു. ഇതുപോലെ എന്താ നമ്മുടെ ഫ്ലഡ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ മൊത്തം ലൈഫോ ദുരന്തോട് ദുരന്തമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാനിങ്ങനെ ഒരു ട്രാവൽ ചെയ്യണം എന്ന് വിചാരിച്ചു. അന്ന് നീലക്കുറിഞ്ഞ് പൂത്തിട്ടുണ്ട് മൂന്നാറ്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനെയും ഫാമിലിനെയും കൂട്ടിട്ട് നീലക്കുറിഞ്ഞ് കാണാൻ വേണ്ടി പോയി. എന്നിട്ട് എനിക്കങ്ങോട്ട് മനസ്സങ്ങോട്ട് ഇതായില്ലായിരുന്നു. അതിപ്പോ ഞാൻ ഓഫീസിൽ 2 ദിവസം കൂടെ ലീവ് പറഞ്ഞിട്ട് 2 October ഗവൺമെന്റ് അറേഞ്ച് ചെയ്ത ഒരു 1-day trip ഞാൻ കേട്ടു. അത് പ്ലസ് ഞാൻ ഈ ക്ലൗഡ് ഫാം പിറ്റേ ദിവസം പോവാൻ, അന്ന് വൈകിട്ട് പോവാൻ ആക്ച്വലി ഇരുന്നത്. പക്ഷെ അന്ന് ഈ 2 October അവധി ദിവസമായിരുന്നു. പിന്നെ ഭയങ്കര മഴയായിട്ട് ഫുൾ ഡിലേ ആയി രാത്രി. ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങേണ്ട, ഞങ്ങള് രാത്രി 7 മണിക്കാണ് തിരിച്ച് മൂന്നാർ ടൗണിൽ എത്തുന്ന രാജമലയിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഡിലേ ആയിട്ട് അന്ന് രാത്രി ഞാൻ അവിടെ മൂന്നാർ തന്നെ സ്റ്റേ ചെയ്തു. അപ്പൊ എനിക്ക് ഇതുപോലെ എന്റെ മറ്റേ ട്രിപ്പിലുള്ള പുള്ളി ഹെൽപ്പ് ചെയ്തായിരുന്നു. ഞാൻ അവരുടെ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി എന്നെ കൊണ്ട് പറഞ്ഞ് ഏൽപ്പിച്ചു. അവിടെ ഭയങ്കര രാജകീയ സ്വീകരണം ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ പിറ്റേ ദിവസം ക്ലൗഡ് ഫാമിലേക്ക് പോയി. അത് ശരിക്കും പറഞ്ഞ അന്ന് രാത്രി ഈ ക്ലൗഡ് ഫാമിലെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സോളോ ട്രിപ്പ് ഞാൻ പോയത് ഒരു കംപ്ലീറ്റ് സോളോ. എന്ന് വെച്ചാൽ വേറെ ഗസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ആകെ ക്യാമ്പ് മാനേജേഴ്സ് 3 പേര് പിന്നെ ഞാനും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഫേസ് ഞാൻ ഓവർകം ചെയ്യുന്നത്. എന്റെ കുറെ ഫിയേഴ്സ്, അതായത് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാ ആണുങ്ങളും ചീത്തയാണ്. ഒഫൻസീവ് ആയിട്ട് അതൊന്നും വിചാരിക്കരുത്. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ആയി പോയി കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം അവളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ആണെന്ന് പറയുന്നത് അപ്പനാണ്, പിന്നെ കാണുന്ന ആണെന്ന് പറയുന്നത് ബ്രദറാണ്. ഇത് രണ്ടും എന്റെ റോങ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാരെയും കണ്ടത് അല്ല, പിന്നെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ പോലും അങ്ങനെ ഒരാളും എന്നോടൊരു ഒരു പേഴ്സന്റെ ഒരു ഗുണമൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എല്ലാരെയും പേടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഞാൻ ഈ ഒറ്റയ്ക്ക് വന്നിട്ട് ഈ മൂന്നാൺകുട്ടികളും അവരുടെ തൊട്ടപ്പുറത്തെ ടെന്റിൽ അവരും കിടന്നുറങ്ങി, ഞാൻ ഇപ്പുറത്തെ ടെന്റിൽ ഞാനും കിടന്നുറങ്ങി, എനിക്കൊന്നും സംഭവിച്ചില്ല. അന്ന് ഞാൻ മനസ്സിലാക്കി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും റോങ് പീപ്പിളിന്റെ അടുത്ത് നമ്മളെ ജീവിതം പാഴാക്കാണ്. അവരാണ് നമ്മളുടെ ജീവിതം, അവരാണ്, അവരില്ലെങ്കിൽ നമുക്ക് ജീവിതം ഇല്ല, പിന്നൊന്നും സാധിക്കത്തില്ല, നമ്മളെ കൊണ്ടൊന്നിനും കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഓരോടത് റോങ് പ്ലേസിൽ നമ്മളെ തന്നെ സ്റ്റക്ക് ആക്കി ഇടുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് അതിനപ്പുറം ബിയോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനും അറിയാനും അല്ലെങ്കിൽ നമ്മൾ ഏതോ അതുവരെ പരിചയപ്പെട്ട ആൾക്കാരെക്കാട്ടിയും നല്ലവരോ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളൊരു ഇതാണ് എനിക്ക് മനസ്സിലായത് അന്ന് ആ ഇതോടുകൂടി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് വേറൊരു ഇതുകൂടെ ഉണ്ടായിരുന്നു, വീക്കെൻഡ്സ് പോവാൻ എനിക്ക് യാത്ര ചെയ്യണം, ഇനിയും എനിക്ക് യാത്ര ചെയ്യണം തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യം ഞാൻ ഈ പോയ രണ്ട് ട്രിപ്പിന് പോയ രണ്ട് കൂട്ടരോട് ഞാൻ ട്രാവൽ കമ്പനീസിന് രണ്ടിടത്തും ഞാൻ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ജോബ് ഓപ്പണിംഗ് ഉണ്ടോ. അത് കഴിഞ്ഞ് അവര് പറഞ്ഞു വേറെ ബാക്കി എല്ലാരോടും ഞാൻ ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ടെൻഗ്ര അപ്പൊ അങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ ജോബ് ഓപ്പർച്യൂണിറ്റി ചോദിച്ചു ഞാൻ ഇനിയും പോവാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഈ ടെൻഗ്രാമിലെ താഹ എന്ന് പറയുന്നൊരു പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഐഡിയ പറഞ്ഞുതരുന്നത്, നീ ഒരു കാര്യം ചെയ്ത് നീ ഗ്രൂപ്പ്സിനെ എടുത്തു തുടങ്ങും, ട്രിപ്പിന് ഇതിനുള്ള പാക്കേജ് ആയിട്ട് നീ എടുത്തിട്ട് ആൾക്കാരെ നീ കൊണ്ടുപോവാ. അപ്പൊ അങ്ങനെ എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഹോളിഡേസിന്റെ സ്റ്റാർട്ടിങ്. അതായത് വന്നിട്ട് പിന്നെ ഞാനത് ലേഡീസ് ഒലി ആക്കാനുള്ള കാരണം ഇതുപോലെ എന്താ പറയാ, ഒന്ന് ലേഡീസിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കൂട്ടോ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ ഒരാളോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു പുഷ് വേണ്ടത് പെൺപിള്ളേർക്കാണ്. ആൺകുട്ടികൾക്ക് എപ്പോ വേണോ വിചാരിക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോവാം. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അതായത് എന്റെ കംഫർട്ട്, അതായത് ഇതുപോലെ എനിക്ക് എന്താ പെമ്പിള്ളാരെ ആവുമ്പോ എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു, ഞാനിപ്പോ സുന്ദരവാണ്ടി പുറത്ത് പോയ സമയത്ത് ഈ പെൺകുട്ടികളുടെ ഒരു കുട്ടി ചാടി ഈ വയലിലേക്ക് ചാടി ഇറങ്ങി കുറെ നെല്ല് ചവിട്ടി അവിടെ ഇട്ടു. അപ്പൊ ഞാനത് പെങ്കൊച്ചായത് കൊണ്ട് എനിക്ക് രണ്ട് ചീത്ത പറഞ്ഞ് തിരിച്ചു കയറി വാടി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറെ ഉപദേശിക്കാനും ചാടിക്കാനും ഒക്കെ പറ്റി. പക്ഷെ അതേ സമയം എനിക്ക് ആൺകുട്ടിയാണ് ഞാൻ രണ്ടെണ്ണം ഇടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ ഓടിയും എന്നോട് തിരിച്ചറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ അതായത് എനിക്ക് മാനേജ് ചെയ്യാൻ ഈസിയാണ് പെൺകുട്ടികളെ. പിന്നെ
മാനേജ് ചെയ്യാനുള്ള എളുപ്പം കൊണ്ട് മാത്രമാണ് സൗകര്യം കൂടെ കണക്കിലെടുത്താണ് ഈ ഒരു സ്ത്രീകളുടെ മാത്രം ഒരു ട്രാവൽ കമ്പനി ആയിട്ട് ആദ്യത്തെ യാത്ര മൂന്നാറിലേക്കായിരുന്നു എന്ന് പറഞ്ഞു ഒറ്റയ്ക്കുള്ള യാത്ര. അത് കഴിഞ്ഞിട്ട് എയർ ഹോളിഡേസ് എന്നുള്ള ഒരു കമ്പനി അത് അതിന്റെ ആദ്യത്തെ ഗ്രൂപ്പിനെയും കൊണ്ടുപോയത് മൂന്നാറിലേക്ക്. ഇതുവരെ എത്ര ഗ്രൂപ്പുകൾ ഇതുവരെ ഈ എയർ ഹോളിഡേസ് വഴി യാത്ര ചെയ്യിപ്പിച്ചിട്ടുണ്ട്?
മൊത്തം ഈ കൊറോണ വരുന്നത് വരെ പോയതിന്റെ ലിസ്റ്റ് എടുത്താൽ ഒരു 21 ട്രിപ്പ് പോയി. ഇപ്പൊ ഞങ്ങളുടെ അവസാനം പോയ ട്രിപ്പിലുള്ള കുട്ടികള് എന്നോട് ചോദിച്ചിരുന്നു എത്ര ട്രിപ്പ് പോയി. അന്നേരമാണ് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് എണ്ണിയത്, 21 ട്രിപ്പ് പോയിട്ടുണ്ട്. മൂന്നാർ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ മലകളും കയറി ഇറങ്ങി തോന്നുന്നു, കൊളുക്കുമല, മീശപ്പുലിമല, അങ്ങനെ പിന്നെ ഇടുക്കിയുടെ അപ്പുറത്തെ സൈഡ് രാമക്കൽമേട്, അങ്ങനെ മൂന്നാർ കുറെ പോയി. ഈ ക്ലൗഡ് ഫാം ഇരിക്കുന്ന മലയുടെ പേര് എല്ലപ്പെട്ടി, അതില് കോട്ടക്കുടി എന്നാണ് ആ മലയുടെ പേര്. പിന്നെ ഇതുപോലെ എന്താ ഇടുക്കി വിട്ട് കഴിഞ്ഞ് പാലക്കാട്ട് പോയി, കണ്ണൂർ തന്നെ പൈതൽ മല, ഏഴര കൊണ്ട്, അങ്ങനെ കുറെ സ്ഥലങ്ങൾ പോയി. പിന്നെ കവായി എന്ന് പറഞ്ഞിട്ടൊരു തുരുത്ത് ഐലൻഡിൽ പോയി. പിന്നെ ഇതുപോലെ നമ്മുടെ കൊല്ലത്ത് പോയിട്ട് തമിഴ്നാട്ടിലെ സുന്ദരവാണ്ടിപുരത്ത് പോയി. പിന്നെ കേരളം വിട്ട് പിന്നെ പോയത് ഗോവ, പിന്നെ ഹിമാചൽ, മണക്കുളു മണാലിയും പിന്നെ ഹിമാചലിൽ തന്നെ ഖീർഗംഗ, കസോൾ, അങ്ങനെ കുറെ സ്ഥലങ്ങൾ. അത് ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ 21 കൗണ്ട് വരുന്നതിൽ ചില ട്രിപ്പുകൾ റിപ്പീറ്റ് ആണ്. ഞാൻ ക്ലൗഡ് ഫാം തന്നെ 3-4 വട്ടം പോയിട്ടുണ്ട്, മീശപ്പുലിമ രണ്ടു വട്ടം, അങ്ങനെ അങ്ങനെ ചില ട്രിപ്പുകൾ റിപ്പീറ്റും ഉണ്ട്.
അപ്പൊ ഈ ഒരു യാത്ര ഒരു ആശ്വാസമായി മാറിയത് ഈ പറയുന്ന പോലെ വളരെ ചെറുപ്പം മുതലുള്ള അബ്യൂസ്, ഇങ്ങനെയുള്ള മോശമായ അനുഭവങ്ങള്, ദുഃഖകരമായ സാഹചര്യങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആദ്യത്തെ യാത്രയ്ക്ക് പോകുന്നത്. ഇതുപോലെയുള്ള മറ്റുള്ള ആൾക്കാര് കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഈ ഹവീനയുടെ ഒരു ഇതുവരെ ഉള്ള ഒരു യാത്ര ഉണ്ടല്ലോ, അതുപോലെ തന്നെ ദുഃഖങ്ങളുള്ള അതേ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള മറ്റൊരാൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാനായിട്ട് ഹവീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
ആ കുറെ ആൾക്കാർ ഇതുപോലെ തന്നെ, ഞാൻ എന്റെ സ്റ്റോറി ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ സ്റ്റോറി ഷെയർ ചെയ്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങള് വിമൻസ് ഡേ അന്ന് മീശ പുലിമേലെ ക്യാമ്പിംഗ് ചെയ്തായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ ക്യാമ്പിലുള്ളവർക്ക് ഈ സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മള് പലരും ഈ ഉള്ളിലുണ്ടെങ്കിൽ പോലും പല ആൾക്കാരും തുറന്നു പറയാൻ തയ്യാറാവാത്ത ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളെല്ലാം ഈ ഒതുക്കി ആരോടും പറയരുത് എന്ന് പറയുന്നോണ്ടായിരിക്കാം, മേ ബി എന്റെ കൂടെ വന്ന കുട്ടികളിലെ പലരും അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തവരായിരിക്കാം. പക്ഷെ അതിൽ പലരും ഇതുപോലെ ഒരാള് മാത്രം ഇതുപോലെ തന്നെ എനിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷെ ആരും തന്നെ യാത്ര ചെയ്ത് കൂടെ വന്നവരാരും അവർക്ക് പ്രശ്നങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഇത് കൊണ്ടിട്ട് ഐ മീൻ ഇൻസ്പിറേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുവെ നല്ല കാര്യം, അതായത് ഇതിനകത്തൊന്ന് തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പോയാലും നല്ല കാര്യം എന്നോട് പേഴ്സണലി പറയാറുണ്ട്. അല്ലാതെ അവർക്ക് അബ്യൂസ് കേസസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ അപൂർവമായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇത് പക്ഷെ എനിക്ക് ഷുവറാണ് അതില് ഒട്ടുമിക്കാൽ പറയാത്ത ആളുകൾക്ക് പോലും എന്താ പറയാൻ ഒരുപാട് കഥകളും ഉണ്ടാവും. പക്ഷെ ആരും തുറന്നു പറയുന്ന ആ ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ആരെയും വളർത്തിക്കൊണ്ട് വരുന്നത്. എങ്ങനെ എന്നോട് തന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയാ പറ്റുന്നത്, അതിനുള്ള കറേജ് എങ്ങനെയാ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് കറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞാൻ മാത്രമല്ല അനുഭവിക്കുന്നത്, പിന്നെ എന്റെ ചുറ്റും നടക്കുന്ന എല്ലാം നമ്മുടെ എല്ലാം വിചാരം ഇത് നമ്മുടെ മാത്രം പ്രശ്നം, നമ്മുടെ വിധി, നമ്മുടെ ജീവിതം അല്ല. നമുക്ക് ചുറ്റും ഒരുപാട് ജീവിതങ്ങളുണ്ട്, ഒരുപാട് ജീവിതങ്ങളിലുള്ള ആൾക്കാർ സെയിം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് അനുഭവിക്കുന്നതും പഠിക്കുന്ന പാഠങ്ങളും ഏകദേശം എല്ലാം ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണോ ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എടുത്തത് അത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് മാത്രം ഞാനിപ്പോ കരുതുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഷെയർ ചെയ്തതെന്നാണ് ഞാൻ ആൾക്കാരോട് പറയാറ്. ഞാൻ അങ്ങനെ തന്നെയാണ്, അതായത് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ആർക്കെങ്കിലും ഒരാൾക്കൊരു ഉപകാരം ആവട്ടെ എന്ന് കരുതും. ഇപ്പൊ ഞാനിപ്പം ഈവൻ സൈക്കോളജിസ്റ്റിനെ കണ്ടതായാൽ പോലും എന്റെ എന്റെ വീട്ടുകാർ തന്നെ എനിക്കെതിരെ അത് വെച്ചിട്ട് ഞാൻ എനിക്ക് എതിരെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അത് പോലീസ് സ്റ്റേഷനിലെ കേസിനൊക്കെ പോയപ്പം അവര് ഇവക്ക് പ്രാന്താണ് അവൾ ഡോക്ടറെ കണ്ടതാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് അവിടെ സബ്മിറ്റ് ചെയ്തു. പക്ഷെ ഞാൻ ചെയ്തത് എന്താണ്, എനിക്കൊരു ഡിപ്രഷൻ സ്റ്റേറ്റ് വന്നപ്പോ ഞാൻ അത് കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്താണ്. നമ്മളൊരു പനി വരുമ്പോൾ പനിക്ക് മരുന്ന് മേടിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിന് ഒരു അസുഖം വരുമ്പോൾ മനസ്സിന്റെ ഡോക്ടറെ കാണുന്നത്. അത്രയായിട്ട് പോലും കാണാൻ നമ്മുടെ ആളുകൾക്ക് അറിയില്ല. അപ്പൊ അറിയാത്തതിനെ കുറിച്ച് മോശം പറയുന്ന ആൾക്കാരെ ഇഗ്നോർ ചെയ്യുക. നമ്മള് വേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളോട് തന്നെ നമുക്കൊരു ഇത് വേണമല്ലോ, അത് നമ്മളോട് തന്നെ നമ്മൾ ഇത് ചെയ്യുക, പിന്നെ ബാക്കിയുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. അത്ര
നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങള് ചെയ്തുകൊണ്ടേയിരിക്കുക, അതാണ്
അത്. ഞാൻ എപ്പോഴും നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന എല്ലാം ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. അത് ചിലപ്പം ഒറ്റ കാര്യമേ നോക്കാൻ പാടുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റൊരാളെ ശാരീരികമായോ മാനസികമായോ യാതൊരു രീതിയിലും ഉപദ്രവിക്കാൻ പാടില്ല. അല്ലാത്ത പക്ഷം എന്തും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം. എന്തും ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള മാത്രം ആ ഒരു റൂള് മാത്രം പാലിച്ച് എന്തും ചെയ്യാം നമുക്ക്. എല്ലാരും സെൽഫിഷ് ആണ്. സെൽഫിഷ്നെസ് വരുമ്പോൾ നമ്മളിപ്പോ കള്ളു കുടിക്കും നമ്മുടെ പ്ലഷറിന് വേണ്ടി, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും എന്നിട്ട് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കും. അതൊന്നും വേണ്ട. നമ്മൾ നമ്മളുടെ ആ ഒരു ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്നത് എന്നെ കുറിച്ച് എത്ര പേരാ മോശം പറയുന്നത്, എന്റെ നാട്ടിൽ തന്നെ എന്റെ ഇതുപോലെ ഒത്തിരി മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അവര് ആരെയും പേഴ്സണൽ ലൈഫിൽ കയറി ഉപദ്രവിക്കുന്നില്ലല്ലോ. അതാണ് എന്റെ ഞാൻ എന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു ഫാക്ടർ വേറൊരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എന്നറിയാമെങ്കിൽ എനിക്ക് അതിന്റെ എക്സ്ട്രീം വരെയും പോവാം. അതാണ് എന്റെ ഒരു പോളിസി.
ഹവീന, നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരുപാട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഇത് ഒരു എപ്പിസോഡിൽ നിക്കില്ല. അപ്പൊ നമുക്ക് വളരെ വിശദമായിട്ട് ഈ ഒരു കഥയൊക്കെ പറഞ്ഞു നമുക്ക് ആദ്യത്തെ എപ്പിസോഡിൽ നമുക്ക് ഇത് ഉൾപ്പെടുത്താം. എനിക്ക് കുറെ കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാനുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് തന്നെ വരാം. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു അരവിന്ദ് ഫോർ ഗിവിംഗ് മീ സച്ച് ആൻ ഓപ്പർച്യൂണിറ്റി ആസ് വെൽ.
ഒരു എപ്പിസോഡിൽ തീരുന്നതല്ല ഹവീന റബേക്കയുടെ ജീവിതാനുഭവങ്ങൾ. അടുത്ത എപ്പിസോഡിൽ അവരുടെ യാത്രാനുഭവങ്ങളെക്കുറിച്ചും ഭാവി പരിപാടികളെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു ഓൾ ഫോർ ദ പേഷ്യൻ്റ് ലിസ്ണിംഗ്.